Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:22 മുതൽ 36 വാക്യങ്ങൾ. ഒരാൾ ചൂണ്ടയിടുകയായിരുന്നു. കാത്തിരിപ്പിന്റെ വിരസത ഒഴിവാക്കാൻ തൊട്ടുമുന്നിലെ കൽക്കൂമ്പാരത്തിൽ നിന്നും ഓരോ കല്ലെടുത്ത് പുഴയിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരുന്നു. പുലരിവെട്ടത്തിലാണ് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞത് കൈവെള്ളയിലെ ഒടുവിലത്തെ കല്ലുപോലും മുത്തായിരുന്നു എന്ന്. ആ അറിവിലുയർന്ന നഷ്ടബോധത്തോടെ ആ മനുഷ്യൻ ഉറക്കെ കരഞ്ഞു. ജീവിതത്തിൽ അലക്ഷ്യമായി എന്തൊക്കെയോ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോവുകയും എന്നാൽ മുത്തുകൾ നഷ്ടമാകുകയും ചെയ്ത മനുഷ്യന്റെ കഥ ചരിത്രത്തിൽ ഇന്നും ആവർത്തിക്കപ്പെടുകയല്ലേ? രക്ഷാകരചരിത്രത്തിൽ ക്രിസ്തുവിനെ സ്വർഗീയ മണിമുത്തായി തിരിച്ചറിഞ്ഞ യോഹന്നാന്റെ അവബോധവും അറിവും അനുകരണീയമാണ്. ആ അറിവിലും അവബോധത്തിലുമായിരിക്കണം അയാൾ തപസ് ചെയ്തിരുന്ന മരുപ്രദേശത്തു നിന്നുകൊണ്ടുതന്നെ രക്ഷകന്റെ സാന്നിധ്യം വിളിച്ചോതിയത്. നസറത്തിലെ തന്റെ കൊച്ചുകുടിലിൽ യേശു ആശാരിപ്പണി ചെയ്തുകൊണ്ട് മൗനമായി ജീവിച്ച നാളുകളിൽ തന്നെ ജൂദിയായിലെ മരുപ്രദേശത്തു നിന്നും ജോർദാൻ നദീതീരങ്ങളിലേക്ക് യോഹന്നാന്റെ കാർക്കശ്യത്തിന്റെ ശബ്ദം, പ്രവാചക ശബ്ദം മാറ്റൊലിക്കൊണ്ടു. ഇതാ, വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. നിങ്ങൾ അവനെ അനുഗമിക്കുവിൻ. അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം. ലോകത്ത് ഒരു ഗുരുനാഥനും ഒരിക്കലും ചെയ്യാത്തതുപോലെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെയെല്ലാം ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ ദൈവീക കുഞ്ഞാടിന്റെ പക്കലേക്ക് പറഞ്ഞയച്ചു. സ്നാപക യോഹന്നാൻ രക്ഷാകരചരിത്രത്തിൽ ഒരു കിളിക്കൂട് പോലെയായിരുന്നു. ക്രിസ്തുവാകുന്ന ആകാശത്തിന്റെ അനന്തവിശാലതയിലേക്ക് തന്റെ വാതിലുകൾ തുറന്നുവച്ചിട്ട് അയാൾ എല്ലാവരോടും ഉറക്കെ പറഞ്ഞു, നിങ്ങളുടെ ചിറകുകൾക്ക് ഉറപ്പു വരുവോളം ഞാൻ സംരക്ഷിച്ചു. എന്റെ ധർമ്മം ഇതാ പൂർത്തിയാകുന്നു. നിങ്ങളിനി ആകാശത്തേക്ക് പറക്കുക, പറന്നുയരുക. ഭൂമിയിലെ ആരെങ്കിലും തനിക്ക് സ്വന്തമായതിനെ ഇത്ര നിസ്സംഗതയോടെ കൈമാറുമോ? തന്റെ തന്നെ ശരിയായ കർമ്മബോധങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം യോഹന്നാൻ അപ്രകാരം ചെയ്തത്. തന്റെ ദൗത്യവും ലക്ഷ്യവും സ്പഷ്ടമായി മനസ്സിലാക്കിക്കൊണ്ടും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞും അംഗീകരിച്ചുകൊണ്ടുമാണ് യോഹന്നാൻ പറഞ്ഞത്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ഇതാ ലോകരക്ഷകൻ, നിങ്ങൾ അവനെ അനുഗമിക്കുവിൻ. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ വ്യക്തിത്വത്തിന്റെ സുതാര്യതയും ഒപ്പം മാഹാത്മ്യവും വെളിപ്പെടുത്തുന്നുണ്ട്. എല്ലാ സുവിശേഷങ്ങളും അത് ഏറ്റുപറയുന്നുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:27 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്നും നൽകപ്പെടാതെ ആർക്കുമൊന്നും സ്വീകരിക്കാനാവില്ല. ഞാൻ മിശിഹായല്ല, ഏലിയാസല്ല, പ്രവാചകനല്ല. എന്റെ പിന്നാലെ വരുന്നവന്റെ വഴിയൊരുക്കുന്നവനാണ് ഞാൻ. അവിടുത്തെ മുന്നേ അയക്കപ്പെട്ടവൻ മാത്രമാണ് ഞാൻ. അവിടുത്തെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ മണവാളന്റെ സ്നേഹിതൻ മാത്രമാണ്. അവനുവേണ്ടി എല്ലാം ഒരുക്കുന്നവൻ. മണവാളനു വേണ്ടി എല്ലാം ചെയ്തതിൽ ഞാൻ അതീവ സംതൃപ്തനാണ്. എന്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരണം, ഞാൻ ചെറുതാവണം. യഹൂദ ആചാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ ഒരു മണവാളൻ പ്രയോഗം ഇവിടെ നടത്തുന്നത്. ഹെബ്രായ വിവാഹത്തിൽ മണവാളന്റെ സ്നേഹിതന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം വിവാഹത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നത് മണവാളന്റെ സ്നേഹിതനാണ്. അവസാനം മണവറയുണ്ടാക്കി മണവാളനും മണവാട്ടിയും വരുന്നതുവരെ മണവാളന്റെ സ്നേഹിതൻ കാത്തിരിക്കുന്നു. മണവാട്ടിയുടെ വീട്ടിൽ പോയി മണവാളൻ അവളെ കൂട്ടിക്കൊണ്ടുവരുന്ന രാത്രിയുടെ നീണ്ടയാമങ്ങളിലും മണവാളന്റെ സ്നേഹിതൻ കാത്തിരിക്കുകയാണ്. 4000 വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇതാ മണവാളൻ, നിത്യമണവാളനായ ക്രിസ്തു ലോകരക്ഷകനാഗതനായിരിക്കുന്നു എന്നാണ് മണവാളന്റെ സ്നേഹിതനായ സ്നാപക യോഹന്നാൻ സമർത്ഥിക്കുന്നത്. അഹന്തയുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആരെയും തട്ടിമാറ്റി തള്ളിനീക്കി ഞാനാണ് വലിയവൻ എന്ന ഇന്നത്തെ ലോകഗതിയിൽ നിന്നും വ്യത്യസ്തമായൊരു ഫിലോസഫി യോഹന്നാൻ 100 മുന്നേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിത വിജയത്തിനുതകുന്ന വലിയ തത്വശാസ്ത്രമാണ്. സ്വയം അംഗീകരിക്കുക, സ്വയം അംഗീകരിച്ചു വളരുക. സ്വയം അംഗീകരിച്ച യോഹന്നാനാണ് ആകാശമായ ക്രിസ്തുവിന്റെ അനന്ത വിഹായസിലേക്ക് ഏവരെയും എത്തിക്കുവാൻ സാധിച്ചത്. നതി നതി എന്ന അടിസ്ഥാന ഭാരതീയ ചിന്തയും ഇതുതന്നെയാണല്ലോ. ഞാനിതല്ല, ഇതല്ല, ഞാൻ രക്ഷകനല്ല, ഏലിയാസല്ല, പ്രവാചകനല്ല, പിന്നാലെ വരുന്നവന്റെ വഴിയൊരുക്കുന്നവനാണ് ഞാൻ, അവന്റെ വരവിനെക്കുറിച്ച് വിളിച്ചു പറയുന്നവനാണ് ഞാൻ, അവനെ കാണിച്ചു കൊടുക്കുന്നവനാണ്, അവനിലേക്ക് ഏവരെയും അടുപ്പിക്കുന്നവനാണ് ഞാൻ. ഞാൻ ആരല്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി സത്യസന്ധമായി ആരാണെന്നും ഏറ്റുപറയുന്നു. യോഹന്നാന്റെ വ്യക്തിത്വത്തിന്റെ മനോഹാരിത അതാണ്. തന്റെ തന്നെ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ യോഹന്നാനാണ് ക്രിസ്തുവിനെ തിരിച്ചറിയാനും അംഗീകരിക്കാനും പ്രഘോഷിക്കാനും സാധിച്ചത്. സ്വയം അംഗീകരിക്കുന്നവൻ അപരനെയും അംഗീകരിക്കും എന്ന അടിസ്ഥാന മനഃശാസ്ത്ര തത്വം ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നു. അപരനെ അംഗീകരിക്കാനാണ് വിഷമം. കാരണം ഞാൻ ആരെക്കാളും വലിയവനാണ് എന്ന ചിന്ത ശിരസിലേറ്റി നടക്കുന്നവന് അപരനെയോ അവന്റെ കഴിവിനെയോ അംഗീകരിക്കാനാവില്ല. സ്വയം അംഗീകരിക്കുന്നവനാണ് മറ്റുള്ളവരെയും അംഗീകരിക്കുന്നത്. എന്നുമാത്രമല്ല, സ്വയം അംഗീകരിക്കുന്ന മനോഭാവം വ്യക്തി വളർച്ചയ്ക്ക് അടിസ്ഥാനവും അനിവാര്യവുമാണ്. സെൽഫ് ആക്സെപ്റ്റൻസ് ഈസ് എ നെസസറി സ്റ്റെപ്പ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് എന്ന് മനഃശാസ്ത്രം സമർത്ഥിക്കുന്നുണ്ട്. അഹം എന്ന ഭാവം, ഞാൻ വലിയവനെന്ന ഭാവം വ്യക്തി വളർച്ചയ്ക്ക് വിഘാതമാണ്. അഹം, ഞാനെന്ന ചിന്ത മാറ്റിയ യോഹന്നാന് ക്രിസ്തുവിനെ അംഗീകരിക്കാനും ക്രിസ്തുവിലേക്ക് ചരിത്രത്തിൽ ഏവരെയും അടുപ്പിക്കാനും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും സാധിച്ചു. ക്രിസ്തുവിനെ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ വ്യക്തിത്വം സംസ്കാരങ്ങളിലേക്കും ജനതകളിലേക്കും കടന്നുവന്ന മുഹൂർത്തമാണത്. ആന്നോ ഡോമിനി, ക്രിസ്തുവിന്റെ വത്സരം, കർത്താവിന്റെ വത്സരം പ്രഖ്യാപിക്കപ്പെടുകയാണവിടെ. ക്രിസ്തുവിനെ മുൻനിർത്തി ചരിത്രത്തെ AD എന്നും BC എന്നും തിരിച്ചത് യോഹന്നാനാണെന്ന് നമുക്ക് പറയാം. ആഗോളസഭ വിശ്വാസവത്സരം ആഘോഷിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. 2012 ഒക്ടോബർ മുതൽ 2013 നവംബർ വരെ വിശ്വാസവത്സരമാണെന്ന് ബെനഡിക്ട് 16 പാപ്പ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ രൂപരേഖകളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ സമകാലീനത അല്ലെങ്കിൽ സമകാലീന പ്രസക്തി ലോകത്തോടും സംസ്കാരങ്ങളോടും യോഹന്നാനെ പോലെ വിളിച്ചോതുക എന്നതാണ് വിശ്വാസവത്സരത്തിന്റെ ലക്ഷ്യം. ആധുനികതയുടെ കുത്തൊഴുക്കിൽ സംസ്കാരങ്ങളിൽ നിന്നും മനുഷ്യഹൃദയങ്ങളിൽ നിന്നും ക്രിസ്തുവിന്റെ വ്യക്തിത്വവും അവിടുത്തെ സുവിശേഷ മൂല്യങ്ങളും ചോർന്നു പോകുന്നുണ്ട്. ക്രിസ്തു ക്രൈസ്തവനിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തുവാകുന്ന ദിവ്യകുഞ്ഞാടിനെ, ദിവ്യമണവാളനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സംസ്കാരങ്ങളെയും ജനതകളെയും ഒരുക്കുക, ഉണർത്തുക, അതുതന്നെയാണ് സഭ വിഭാവനം ചെയ്യുന്ന നവസുവിശേഷവൽക്കരണ പദ്ധതി കൊണ്ടും ഉദ്ദേശിക്കുന്നത്. സംസ്കാരങ്ങളിലേക്കും മനുഷ്യഹൃദയങ്ങളിലേക്കും ഒരു ദൈവീക പാത പുതുതായി വെട്ടിത്തെളിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നന്മയുടെ ജീവിതങ്ങൾ കൊണ്ട്, നന്മയുടെ ക്രൈസ്തവ ജീവിതങ്ങൾ കൊണ്ട് ഒരു നവവിശ്വാസ വ്യാഖ്യാനം ഇന്ന് ആവശ്യമായിരിക്കുകയാണ്. ഗുരുവിനെ കാണാൻ പ്രഭാതത്തിൽ തന്നെ കൈക്കുടന്ന നിറയെ പൂക്കളുമായി ഞാൻ പുറപ്പെട്ടു. ഗുരു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഉപേക്ഷിക്കുക, ഡ്രോപ്പ് ഇറ്റ്. ഇടതുകൈയിൽ പൂക്കല പിടിക്കുന്നത് അശുഭമാണെന്ന് കരുതി ഞാൻ ഇടതുകൈയിലെ പൂക്കൾ താഴെയിട്ടു. പിന്നെയും ഗുരുവിന്റെ ശബ്ദം, ഇല്ല, ഉപേക്ഷിക്കുക, ഡ്രോപ്പ് ഇറ്റ്. ഞാൻ വലതുകൈയിലെ പൂക്കളും താഴെയിട്ടു. ഗുരു വീണ്ടും പറഞ്ഞു, ഉപേക്ഷിക്കുക. ശൂന്യമായ കരങ്ങളുയർത്തി ഞാൻ ഗുരുവിനോട് ചോദിച്ചു, ഇനി എന്തുപേക്ഷിക്കാനാണ്? ഗുരു വ്യക്തമാക്കി, പൂക്കളല്ല, നിന്റെ അഹം, നിന്റെ അഹംബോധത്തെ ഉപേക്ഷിക്കുക, അഹംഭാവത്തെ ഉപേക്ഷിക്കുക. ഞാൻ ചെറുതാവണം, അവൻ വലുതാവണം. ചിത്രയും കെസ്റ്ററും പാടിയ ഗാനം ഫാദർ ചെറിയാൻ കുനിയന്തോടത്തിന്റെ വരികളാണ്. റെക്സ് ഐസക്സ് ഈണം പകർന്നിരിക്കുന്നു. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.